ഒരാൾക്കൂടി ഈ വചനം കേൾക്കാൻ താങ്കൾ ശ്രമിക്കുന്നുവെങ്കിൽ അതുമൂലം നിത്യതയിൽ താങ്കൾക്കുള്ള പ്രതിഫലം വർദ്ധിക്കും എന്നത് മറക്കരുത്.
ജീവസന്ദേശത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. വളരെ തിരക്കുപിടിച്ച ഒരു ലോകത്തിൽ ദൈവവചനത്തിന് തക്ക സ്ഥാനം കൊടുക്കാത്ത ഒരു തലമുറയുടെ മധ്യത്തിൽ ഇന്നും ഈ പഠനത്തിനായി കാതോർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയരെ, ദൈവവചനം അത് വിലമതിക്കുവാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുടെ കലവറയാണ്. ഓരോ ദിവസവും ഈ കലവറയിൽ നിന്നും വിളമ്പിത്തരുന്ന ജോർജ് ഫിലിപ്പിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അദ്ദേഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ഇനി നമുക്ക് ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം.
ദൈവശബ്ദം കേട്ട് തിരിച്ചറിയുവാനും ദൈവവചനം മനസ്സിലാക്കുവാനും നമുക്ക് അത്യന്താപേക്ഷിതമായി ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം ആവശ്യമാണ്. യെശയ്യാവിന്റെ ജീവിതത്തിൽ അപ്രകാരം ഒരു ബന്ധത്തിൽ അവൻ എത്തിയതാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ഭാഗം. വളരെ സുപരിചിതമായ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം. പ്രവാചകന്റെ വിളിയും പ്രവാചക സ്ഥാനത്തേക്കുള്ള തന്റെ നിയോഗവുമാണ് ഈ അധ്യായത്തിലെ വിഷയം. കാലാനുക്രമമായും യുക്തിയുക്തമായും നോക്കിയാൽ യെശയ്യാവിന്റെ പുസ്തകം ആരംഭിക്കുന്നത് 6-ാം അധ്യായത്തോടെയാണ്. കാരണം യെശയ്യാവിന്റെ ജീവിതത്തിലെ നിർണായക നിമിഷവും അതുതന്നെ പ്രവാചക സ്ഥാനത്തേക്ക് അടുപ്പിക്കുന്നതും നാം കാണുന്നത് ഈ 6-ാം അധ്യായത്തിലാണല്ലോ. ഇതിനു മുമ്പ് പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചോ ദൈവവുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചോ ഉള്ള യാതൊരു രേഖയും നമുക്ക് ലഭിക്കുന്നില്ല. തന്റെ പ്രവാചക ശുശ്രൂഷ ആരംഭിക്കുന്നത് ഉസ്സീയാ രാജാവിന്റെ മരണത്തോടെയാണ്. കർത്താവിനെക്കുറിച്ച് യെശയ്യാവ് കണ്ട ദർശനമാണ് ആദ്യം നാം ഇവിടെ കാണുന്നത്. 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ സമയം, സ്ഥലം, വ്യക്തി, മഹത്വം, ദൈവത്തിന്റെ വിശുദ്ധി എന്നിവയെ യെശയ്യാവ് നമുക്ക് കാണിച്ചു തരുന്നു. ഞാൻ വായിക്കാം 1-ാം വാക്യം. ഉസ്സീയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ഉസ്സീയാവിന്റെ ശവസംസ്കാരത്തെക്കുറിച്ചുള്ള ദുഃഖകരമായ ഒരു സൂചനയോടെയാണ് യെശയ്യാവ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഉസ്സീയാവ് ഒരു നല്ല രാജാവായിരുന്നു. ഇപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു. അനേകരും വിശ്വസിക്കുന്നത് തെക്കേ രാജ്യമായ യഹൂദയിലെ ഒടുവിലത്തെ നല്ല രാജാവായിരുന്നു ഉസ്സീയാവ് എന്നത്രേ. അവന്റെ മരണശേഷം യഹോവയുടെ മഹത്വം അവിടെ നിലനിന്നില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും ഞാൻ അതേക്കുറിച്ച് തീർത്തു പറയുന്നില്ല ഇവിടെ. ഉസ്സീയാവ് ഫലസ്തീയർ, അറേബ്യക്കാർ, അമ്മോന്യർ എന്നിവരെ ജയിച്ചടക്കിയ ഒരു മഹാനായ രാജാവായിരുന്നു. അവൻ 52 വർഷം യഹൂദയെ ഭരിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തപ്രകാരം ഈ കാലയളവിൽ രാഷ്ട്രം ഭൌതികമായി വളരെ അനുഗ്രഹിക്കപ്പെട്ടു. ഒരു വേദപണ്ഡിതൻ പറഞ്ഞത് ഉസ്സീയാവിന്റെ മരണത്തോടെ ഇസ്രായേലിന്റെ ദേശീയ മഹത്വവും മരിച്ചു എന്നാണ്. അതിൽ പിന്നെ ഇന്നുവരെ അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രസ്താവനയോട് ഞാനും വാസ്തവത്തിൽ യോജിക്കുന്നു. ഉസ്സീയാ രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് ചിന്തിക്കുകയായിരുന്നു, ഉസ്സീയാവ് എന്ന നല്ല രാജാവ് മരിച്ചു, അതും വളരെ നല്ലവനായിരുന്നു. ദുഃഖകരമായൊരു മരണം. ഇനിയും കാര്യങ്ങളെല്ലാം ആകെ കുഴപ്പത്തിലാകുവാൻ പോകുന്നു. ഇസ്രായേൽ അടിമകളായി പോകേണ്ടി വരും. ഈ കാണുന്ന സമൃദ്ധിയെല്ലാം നശിക്കും, സാമ്പത്തികമായി തകരും. അതേ തുടർന്ന് വലിയ ക്ഷാമവും മറ്റു ബുദ്ധിമുട്ടുകളും വരാൻ പോകുന്നു. ഇങ്ങനെയൊരു മാനസിക പിരിമുറുക്കത്തിൽ ഏതൊരു വ്യക്തിയും ചെയ്യാനിടയുള്ളതുപോലെ യെശയ്യാവ് ദൈവാലയത്തിലേക്ക് പോയി. ദൈവത്തെ കണ്ടുമുട്ടാവുന്ന ശരിയായ സ്ഥലത്തേക്ക് അവൻ പോകുന്നതായി നാം കാണുന്നു. സങ്കീർത്തനം 29:9 പറയുന്നു, അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. ദൈവാലയത്തിൽ ഇസ്രായേലിന്റെ യഥാർത്ഥ രാജാവ് മരിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം പ്രവാചകൻ കണ്ടെത്തി. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്നത്രേ പ്രവാചകൻ പറയുന്നത്. ദൈവം തന്റെ സിംഹാസനത്തിലിരിക്കുന്നു. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയുക, അവനിൽ ആശ്രയം വെക്കരുത് എന്ന് യെശയ്യാവ് 2-ാം അധ്യായത്തിൽ നമ്മോട് പറഞ്ഞതോർക്കുന്നുണ്ടല്ലോ. മനുഷ്യൻ പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ വീണ്ടും ആ ശ്വാസം അകത്തേക്കെടുക്കുവാൻ കഴിയുമോ എന്ന് അവനറിയില്ല. ശ്വാസഗതി നിലച്ചാൽ മനുഷ്യൻ വെറും മണ്ണായി മാറില്ലേ? അതുകൊണ്ട് മനുഷ്യനിൽ നാം ആശ്രയം വെക്കരുത്. ഇവിടെ ഇതാ ഉസ്സീയാ രാജാവ് മരിച്ചുപോയിരിക്കുന്നു. അത് ഒരു യാഥാർത്ഥ്യം. യഹൂദയിലെ സിംഹാസനം ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നു. എന്നാൽ ഈ ഭൗമിക സിംഹാസനത്തിനപ്പുറം ഒരു സ്വർഗീയ സിംഹാസനമുണ്ട്. അതിൽ യഹോവ ഇരിക്കുന്നതായിട്ടത്രേ പ്രവാചകൻ കാണുന്നത്. ഇക്കാലത്ത് ക്രൈസ്തവ ലോകത്തെ അനേകർക്കും ലഭിക്കേണ്ട ഒരു ദർശനമാണിത്. ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടേണ്ട യാതൊരു കാര്യവും ഞാൻ കാണുന്നില്ല. ലോകചരിത്രത്തിലെ ഒരു നിർണായക ദിനങ്ങളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ചിലർ പറയുന്നു, ഹോ, ലോകത്തിന്റെ ഈ ഭയങ്കര അവസ്ഥയൊന്ന് നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെ പട്ടണങ്ങളുടെയും അധപ്പതിച്ച സ്ഥിതിയും ഒന്ന് കാണൂ, ഇത് ഈ വഴിക്ക് തന്നെ വരുമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടില്ലേ? ഗോതമ്പിനിടയിൽ കളയും പ്രത്യക്ഷപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞു, ഓർക്കുന്നില്ലേ? രണ്ടും ഒരുമിച്ച് വളരാൻ അവൻ ഇപ്പോൾ അനുവദിക്കുകയാണ്. ഇന്നത്തെ എന്റെ ജോലി ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുക എന്നതാണ്. ഒരു കൊയ്ത്തു വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അതേക്കുറിച്ച് നാം ആകുലപ്പെടേണ്ടതില്ല. കൊയ്ത്തിന്റെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. നമ്മുടെ പണി വിത്ത് വിതയ്ക്കുക എന്നതാണ്. അതായത് ആവശ്യത്തിലിരിക്കുന്ന ഹൃദയങ്ങളിൽ ദൈവവചനം എത്തിച്ചു കൊടുക്കുക. കൊയ്ത്തിന്റെ യജമാനന് അതിനുള്ള പ്രതിഫലം ആ നാളിൽ നമുക്ക് തരും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരാൾ കൂടി ഈ വചനം കേൾക്കാൻ താങ്കൾ ശ്രമിക്കുന്നുവെങ്കിൽ അതുമൂലം നിത്യതയിൽ താങ്കൾക്കുള്ള പ്രതിഫലം വർദ്ധിക്കും എന്നത് മറക്കരുത്. തികച്ചും മഹത്തായൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മുൻകാലങ്ങളെക്കാൾ അധികമായി അനേകം ജനങ്ങൾക്കിടയിലേക്ക് ദൈവവചനം കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ അരമണിക്കൂർ റേഡിയോ പ്രക്ഷേപണത്തിൽ പോലും എന്റെ ശുശ്രൂഷയുടെ മുഴുവൻ വർഷങ്ങളും ഞാൻ പ്രസംഗപീഠത്തിന് പിന്നിൽ നിന്നാൽ കിട്ടുന്നതിലും അധികം ജനങ്ങളോട് ദൈവവചനം പങ്കിടാൻ സാധിക്കുന്നു എന്നോർക്കുകയാണ്. അതെ, ദൈവവചനം ലോകത്തെല്ലായിടത്തും കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ സംഭവഗതികൾ ഒരു മുന്നറിയിപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, യഥാർത്ഥമായും വിത്ത് ഇന്ന് വാരി വിതറുകയാണ്. എന്നാൽ വിളവിനെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. ഇക്കാലത്ത് ദൈവത്തിന്റെ വചനം വിതയ്ക്കുന്നത് വളരെ ആവശ്യമാണ്. യെശയ്യാവ് ദൈവാലയത്തിലേക്ക് ചെന്നപ്പോൾ ദൈവം സിംഹാസനത്തിലിരിക്കുന്നതായി കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. നമ്മൾ ചിലർ ദൈവം ഇന്നും സിംഹാസനത്തിലിരിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട് കേട്ടോ. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നു. ആശ്ചര്യകരമായ കാര്യങ്ങൾ ഇന്നും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവാലയത്തിലേക്ക് ചെന്നപ്പോൾ യെശയ്യാവ് മറ്റൊരു കാര്യവും കൂടി കണ്ടെത്തി. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലാണെന്നും അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നു എന്നും അവൻ കണ്ടു. ദൈവത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യമാണിത്. ദൈവം ഉന്നതനാണ്. അവൻ ഉയരത്തിൽ വസിക്കുന്നു. അവൻ ഒരിക്കലും പാപവുമായി കൂട്ടുകെട്ടുണ്ടാക്കുകയില്ല. രണ്ടാമത്തെ വാക്യം, സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് ആറാറ് ചിറകുണ്ടായിരുന്നു. രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്നു. ദൈവസിംഹാസനത്തിന് ചുറ്റിലും സാറാഫുകൾ നിന്നിരുന്നു. തിരുവചനത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിയായ ഈ ജീവികളെക്കുറിച്ച് പറയുന്നത് ചുരുക്കം വേദഭാഗങ്ങളിൽ മാത്രമാണ്. അതിൽ ഒന്നാണിത്. യഥാർത്ഥത്തിൽ ഇവരെക്കുറിച്ച് ഒന്നും തന്നെ നമുക്കറിയില്ല. സാറാഫ് എന്ന വാക്കിന്റെ അർത്ഥം ദഹിപ്പിക്കുക എന്നാണ്. പാപയാഗത്തോടും ന്യായവിധിയോടും ബന്ധപ്പെടുത്തി പറയുന്ന വാക്കാണല്ലോ ഇത്. കെരൂബുകളിൽ നിന്നും സാറാഫുകൾ വ്യത്യസ്തമാണെന്നത് വ്യക്തമാണ്. സാറാഫുകൾ പാപത്തെ വെളിച്ചത്താക്കുന്നു, എന്നാൽ കെരൂബുകൾ ദൈവത്തിന്റെ വിശുദ്ധിയെ കാക്കുന്നു. ക്രിസ്തുവിന്റെ ആളത്വത്തെ സൂചിപ്പിക്കുന്ന സൗരഭ്യവാസനയായ യാഗങ്ങളോട് ബന്ധപ്പെടുത്തി സാറാഫുകൾ എന്ന വാക്ക് നാം ഒരിക്കലും കാണുന്നില്ല. സാറാഫുകൾ പ്രവർത്തന നിരതരാണ്, എന്നാൽ കെരൂബുകൾ എപ്പോഴും പ്രവർത്തനത്തിലല്ല. യെഹെസ്കേൽ പ്രവചനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും ഇവ രണ്ടിനെയും ജീവികൾ എന്ന് വിശേഷിപ്പിച്ച് നാം കാണുന്നുണ്ട്. യെശയ്യാവിന്റെ ദർശനത്തിൽ സാറാഫുകൾ ദൈവത്തിന്റെ വിശുദ്ധിയെ കാക്കുന്നവരാണ്. ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. ദുഷ്ടതയുമായി ദൈവം പൊരുത്തപ്പെടുകയില്ല. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള തിന്മയോടും അവൻ അനുരഞ്ജനപ്പെടുകയില്ല. കാരണം ഈ ലോകത്തിലെ എല്ലാവിധ ദുഃഖങ്ങളും കൊണ്ടുവരുന്നത് തിന്മയാണ്. അതേ, പാപം. മുടി നരയ്ക്കുവാനും കാലുകൾ ഇടറുവാനും മുതുക് കുനിയുവാനും ഒക്കെ ഇടയാക്കിയത് പാപമാണ്. കുടുംബത്തെയും ജീവിതങ്ങളെയും തകർത്ത് പാതാളത്തെ നിറയ്ക്കുന്നതും പാപം മൂലമാണ്. ഇതിനോട് ദൈവം ഒരിക്കലും അനുരഞ്ജനപ്പെടാത്തതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ദൈവത്തെ സ്തുതിക്കാൻ ഇത് കാരണമല്ലേ സുഹൃത്തെ? ദൈവം പറയുന്നു പാപത്തെ താൻ വെറുക്കുന്നുവെന്ന്. അതിനെ നശിപ്പിച്ച് പ്രപഞ്ചത്തിൽ നിന്നും അതിനെ നീക്കിക്കളയുവാൻ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. അത് നമുക്ക് സുഖം തരുന്നുവെന്നും രസം തരുന്നുവെന്നും താങ്കൾ ചിന്തിച്ചാൽ ഒടുവിൽ അത് നമ്മെ വരിഞ്ഞുമുറുക്കി നാശത്തിൽ കൊണ്ടെത്തിക്കും. നരകത്തിൽ മാത്രമല്ല, ഈ ആയുസ്സിൽ തന്നെ സുഖത്തിന്റെ പിൻപെയും പാപത്തിന്റെ ആ രസത്തിന്റെ പിൻപെയും ഓടുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണിത്. പാപം ശാശ്വതമായ സന്തോഷം ആർക്കും തരില്ല. താൽക്കാലികമായ സുഖവും രസവും മാത്രമാണത് തരുന്നത്. അതുകൊണ്ട് ദൈവം പാപത്തെ നീക്കിക്കളയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ ദൈവം ഒട്ടും അനുരഞ്ജനപ്പെടാതെ, ഒട്ടും അറച്ചു നിൽക്കാതെ, ഒട്ടും വ്യതിചലിക്കാതെ പാപത്തിനെതിരെ മുന്നേറുകയാണ്. അതാണ് ദൈവം പറയുന്നത്, അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നു. എന്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഞാനും നിങ്ങളും ദൈവത്തിന്റെ മുൻപാകെ തലകുനിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. യെശയ്യാവ് ദൈവത്തെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കണ്ടപ്പോൾ അത് അവന്റെ തലയെ കുനിയിക്കുമാറാക്കി. വിനയത്തോടെ, ഭയത്തോടെ അവൻ ദൈവം മുമ്പിൽ നിന്നു. നമ്മുടെ സഭകൾക്ക് ഈ ദർശനം എത്രമാത്രം ആവശ്യമായിരിക്കുന്നു സുഹൃത്തെ. തന്റെ സ്നേഹത്തെക്കുറിച്ചും മാത്രം ഉള്ളതല്ലാതെ തന്റെ വിശുദ്ധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള ആ ദർശനം. കാരണം ദൈവം വിശുദ്ധനാണ്. അവൻ പാപത്തെ ശിക്ഷിക്കുവാൻ പോകുന്നു. പാപത്തിനെതിരെ ദൈവം കോപിക്കുന്നവനാണ്. പാപം ചെയ്യുന്നവരെ അവൻ ശിക്ഷിക്കും. അതെ, ശിക്ഷിക്കുമെന്ന് തന്നെ അവൻ വീണ്ടും വീണ്ടും തന്റെ വചനത്തിൽ പറയുന്നു. എന്നാൽ അത് മാത്രമല്ല, താങ്കളെ രക്ഷിക്കുന്ന ഒരു സ്നേഹിതൻ കൂടിയാണ് താനെന്ന് ദൈവം പറയുന്നു. പക്ഷേ താങ്കൾ അവന്റെ വഴിയിൽ വരേണ്ടത് ആവശ്യമാണ്. അത് താങ്കളുടെ നന്മയ്ക്കും ദൈവത്തിന്റെ സ്നേഹത്തിനും ദൈവത്തിന്റെ നീതിക്കും എല്ലാം ആവശ്യമാണ്. താങ്കളുടെ വിശ്വാസവും ആശ്രയവും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ മാത്രം വെക്കേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:6 നമുക്ക് സുപരിചിതമാണല്ലോ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യേശു പറഞ്ഞു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്നും അവൻ പറഞ്ഞു. അതെ സുഹൃത്തെ, ദൈവപുത്രൻ താങ്കളുടെ സുഹൃത്തായിരിക്കുന്നത് എത്ര വലിയ പദവിയാണെന്ന് ഓർത്തു നോക്കൂ. ഇനിയും 3 നോക്കിക്കാട്ടെ, 6 3. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ദൈവത്തിന്റെ വിശുദ്ധിയെയും മഹത്വത്തെയുമാണ് ഇവിടെ ഇത് ചിത്രീകരിക്കുന്നത്. അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നു. ഈ അവസ്ഥയിൽ ഇന്ന് നാം അവനെ കാണുന്നുവെങ്കിൽ നിശ്ചയമായും അത് നമ്മെ താണനിലയിലുള്ള ജീവിതത്തിൽ നിന്നും വിടുവിക്കും. യേശുവിനോടൊത്തുള്ള ജീവിതം വളരെ ലാഘവത്തോടെ കാണുന്ന അനേകം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആ സ്ഥിതിവിശേഷത്തിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കും. വളരെ ഗൌരവത്തോടുകൂടി ഈ ജീവിതത്തെ വീക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. ഒരു കളിത്തോഴൻ എന്ന പോലെ യേശുവിനോട് പറയാമെന്നും തങ്ങൾക്ക് ബോധിച്ച് ഏത് ശൈലിയിലും അവനോട് സംസാരിക്കാമെന്നുമാണോ താങ്കൾ കരുതുന്നത്? എന്റെ സുഹൃത്തെ, ദൈവസന്നിധിയിലേക്ക് ധൃതിപ്പെട്ട് കടന്നു ചെല്ലുവാൻ താങ്കൾക്ക് കഴിയില്ല. അവൻ അത് അനുവദിച്ചിട്ടുമില്ല. ക്രിസ്തുവിൽ കൂടി മാത്രമേ താങ്കൾക്ക് പിതാവാം ദൈവത്തിങ്കിലേക്ക് പ്രവേശനമുള്ളൂ. വേറെ ഒരു മാർഗവുമില്ല. ദൈവത്തിങ്കിലേക്കുള്ള ഏക വഴി ക്രിസ്തു മാത്രമാണ്. താങ്കൾ ആരായിരുന്നാൽ തന്നെയും ക്രിസ്തുവിലൂടെ പാപക്ഷമ പ്രാപിച്ച്, അതെ, രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ താങ്കൾക്ക് സാധിക്കും. താങ്കൾക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് അല്ലാതെ പ്രവേശനമില്ല. താങ്കൾക്ക് അവന്റെ സന്നിധിയിൽ പ്രവേശനം ലഭിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ താങ്കൾ ക്രിസ്തുവിലാകുന്നു എന്ന കാരണമാണ്. കർത്താവായ യേശു ക്രിസ്തു അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. താങ്കൾ യേശുവിന്റെ പൈതലായി തീർന്നിട്ടുണ്ടെങ്കിൽ ധൈര്യത്തോടെ താങ്കൾക്ക് അവന്റെ അടുത്തേക്ക് കടന്നു ചെല്ലാം. മറ്റൊന്നിന്റെയും അടിസ്ഥാനത്തിൽ അത് സാധിക്കില്ല. 4. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. ദൈവത്തെ ദൈവാലയത്തിൽ ചെന്ന് കണ്ട യെശയ്യാവിന്റെ ആ അനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് സാറാഫുകൾ ആർത്തുപാടുകയാണ്. യെശയ്യാവിൽ ഇത് എപ്രകാരമൊരു പ്രതികരണം ഉണ്ടാക്കി എന്ന് നോക്കുക. 5. അപ്പോൾ ഞാൻ, എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വിശുദ്ധിയെ ദർശിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാറ്റം ഇവിടെ നാം പ്രവാചകനിൽ കാണുന്നു. ഈ അനുഭവത്തിനു മുൻപും യെശയ്യാവ് ദൈവത്തിന്റെ മനുഷ്യനായിരുന്നു എന്നോർക്കണം. അവനൊരു ഭക്തനായിരുന്നു, ദൈവഭക്തൻ. എന്നിട്ടും ഈ പ്രത്യേക അനുഭവം തന്നിൽ വളരെ വലിയ സ്വാധീനമുണ്ടാക്കി. ഇത് തന്നിൽ വിപ്ലവകരമായ പ്രതികരണമാണ് ഉളവാക്കിയത്. താൻ യഥാർത്ഥത്തിൽ എങ്ങനെയിരിക്കുന്നുവോ അങ്ങനെ തന്നെ ദൈവമുൻപാകെ തനിക്ക് തന്നെ കാണുവാൻ കഴിഞ്ഞു. ഇന്ന് നമ്മിൽ അനേകരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കുന്നില്ല എന്നതത്രേ. നാം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ കാണുമായിരുന്നു. യോഹന്നാൻ തന്റെ ഒന്നാം ലേഖനത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നതും ഇതാണ്, അവൻ വെളിച്ചത്തിലിരിക്കുന്നതുപോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. നാം അവന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ യെശയ്യാവ് കണ്ടതുപോലെ തന്നെ നാം കാണാൻ പോകുന്നു. അതെ, നശിച്ചവനെന്നും ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളവനെന്നും തന്നെ. താങ്കൾ യോഗ്യനെന്നും ചിലതൊക്കെ നേടിയവനെന്നും ചിന്തിക്കുന്നു എങ്കിൽ, പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരിക്കലും യഥാർത്ഥമായി ദൈവത്തെ കണ്ടിട്ടില്ല എന്നാണത് കാണിക്കുന്നത്. യെശയ്യാവിനുണ്ടായതുപോലെയുള്ള അനുഭവം ഇയ്യോബിന്റെ ജീവിതത്തിലുമുണ്ടായി. അവൻ അപ്പോൾ പ്രതികരിച്ചത്, ഞാൻ എന്നെ തന്നെ വെറുത്തു എന്നത്രേ. ഇയ്യോബ് സ്വയനീതിക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. തന്നെ പിച്ചി ചീന്തുവാൻ ശ്രമിച്ച കൂട്ടുകാരുടെ മുന്നിൽ സത്യസന്ധതയെ തെളിയിക്കുവാൻ ഇയ്യോബിന് കഴിഞ്ഞു. നീ ഒരു വലിയ പാപിയാണെന്ന് സ്നേഹിതന്മാർ ഇയ്യോബിനോട് പറഞ്ഞപ്പോൾ അവൻ പ്രതികരിച്ച ആ വിധം ഓർക്കുന്നില്ലേ? അറിയുന്നിടത്തോളം ഞാൻ ഒരു നീതിമാനാകുന്നു എന്ന്. അവന്റെ വീക്ഷണത്തിൽ താൻ പറഞ്ഞത് ശരിയായിരുന്നു. അങ്ങനെ അവൻ തന്റെ നേരെയുണ്ടായ ആരോപണങ്ങൾ ജയിച്ചു. എന്നാൽ അവൻ തികഞ്ഞവനല്ലായിരുന്നു. ദൈവസന്നിധിയിൽ വന്നപ്പോൾ ഇയ്യോബിന് തന്റെ നീതിയെ ഉയർത്തിപ്പിടിക്കുവാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ താൻ ആരാകുന്നു എന്ന് ഇയ്യോബ് സ്വയം മനസ്സിലാക്കിയപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ താങ്കൾ നടക്കുന്നുവെങ്കിൽ താങ്കൾ യഥാർത്ഥമായി താങ്കളെ തന്നെ കാണും. അപ്പോൾ ഒരു ദൈവ പൈതലാണെങ്കിൽ കൂടിയും പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം ഇപ്പോഴും താങ്കൾക്ക് ആവശ്യമുണ്ടെന്ന് ബോധ്യപ്പെടും. ദൈവസന്നിധിയിൽ വന്ന മറ്റ് മനുഷ്യർക്കും ഇതേ പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് താങ്കൾക്ക് കാണാൻ കഴിയും. ഓർക്കുന്നില്ലേ പത്മോസ് ദ്വീപിൽ വെച്ച് ദൈവമഹത്വം കണ്ട യോഹന്നാൻ എഴുതിയതെന്താകുന്നു എന്ന്? വെളിപാട് പുസ്തകം 1:17. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ഇനിയും ദാനിയേൽ ദൈവത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ദാനിയേൽ പ്രവചനം 10:8, അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരുന്നു, ഈ മഹാദർശനം കണ്ടു, എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല, എന്റെ മുഖശോഭ ക്ഷയിച്ചുപോയി, എനിക്കൊട്ടും ബലം ഇല്ലാതെയായി. തർസോസുകാരനായ ഷൌൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടിയതോർക്കുന്നില്ലേ? അവനും പറഞ്ഞു, ഒരിക്കലും പിന്നീട് സ്വയനീതിക്കാരനായി തനിക്ക് ജീവിക്കുവാൻ കഴിയുമായിരുന്നില്ല എന്ന്. രക്ഷ ആവശ്യമുള്ള ഒരു നഷ്ടപ്പെട്ട പാപിയായിട്ടത്രേ പൌലോസ് തന്നെ കണ്ടത്. അതിനുശേഷം തനിക്ക് പറയാൻ കഴിഞ്ഞു, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നുവെന്ന്. ഫിലിപ്പിലേഖനം 3:7. യേശുക്രിസ്തുവിനെ തനിക്ക് ആവശ്യമുണ്ടെന്ന് അവൻ കണ്ടു. ഇനിയും 6 നോക്കിക്കേ. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. നമുക്കണേ, അശുദ്ധനാകുന്നു എന്ന് സ്വയം മനസ്സിലാക്കിയപ്പോൾ, തനിക്ക് ശുദ്ധീകരണം ആവശ്യമാകുന്നു എന്ന് സമ്മതിച്ചപ്പോൾ ദൈവം അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. ദൈവാലയത്തിൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു അതിമഹത്തായ പ്രക്രിയയാകുന്നു ഇത്. ഈ തീക്കനൽ പാപത്തെ ദഹിപ്പിക്കുന്ന യാഗപീഠത്തിൽ നിന്നുള്ളതാണ്. അടുത്ത അധ്യായത്തിൽ ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനം നാം കാണുന്നുണ്ട്, 7. എന്നാൽ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരമല്ല, പിന്നെയോ തന്റെ ക്രൂശുമരണമാണ് നമ്മെ രക്ഷിക്കുന്നത്. നോക്കണം, അക്കാരണത്താൽ യാഗപീഠത്തിൽ നിന്നുള്ള തീക്കനൽ യെശയ്യാവിന് ആവശ്യമായിരുന്നു. അത് ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിന്റെ പ്രതിരൂപമാണല്ലോ. ഈ തീക്കനൽ എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. 7 നോക്കിക്കെ. അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു, ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യെശയ്യാവ് ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനായിരുന്നു. ശുദ്ധീകരണത്തിനുള്ള വ്യവസ്ഥ ഏറ്റുപറച്ചിലാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിന് ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ തീക്കനൽ യേശുക്രിസ്തുവിന്റെ പ്രതീകമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പിന്നെയും ഞാൻ ആവർത്തിച്ചു പറയട്ടെ. ഇത് യേശുക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവനാണ്. കാൽവരിയിലെ ക്രൂശിൽ ഉയർത്തപ്പെട്ടവനും അവൻ തന്നെ. അവൻ അങ്ങനെ ഉയർത്തപ്പെടേണ്ടത് തികച്ചും ആവശ്യമായിരുന്നു. കാരണം ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി നമ്മിൽ ഒരുവനെപ്പോലെ അവൻ ഈ ഭൂമിയിൽ താണിറങ്ങി വന്നു. യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം അതാണ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ യെശയ്യാവിന്റെ അധരങ്ങൾ ശുദ്ധിയുള്ളതായി തീർന്നു. വാസ്തവത്തിൽ ഈ വിവരണം നാവിൽ തീക്കനൽ തൊടുവിച്ചത് ആന്തരികമായി യെശയ്യാവിലുണ്ടായ രൂപാന്തരത്തിന്റെ യഥാസ്ഥാനപ്പെടലിന്റെ പ്രതീകാത്മകമായ പ്രവൃത്തിയാണെന്നത്രേ ഞാൻ കരുതുന്നത്. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതാണല്ലോ മനുഷ്യന്റെ അധരം സംസാരിക്കുന്നത്. അതായത് അധരം ശുദ്ധിയുള്ളതെങ്കിൽ ഹൃദയവും ശുദ്ധിയുള്ളത് തന്നെ എന്നർത്ഥം. പുതിയ നിയമത്തിലും അയ്യോ ഞാൻ നശിച്ചു എന്ന് വിലപിച്ച ഒരു മനുഷ്യനെ നാം കാണുന്നുണ്ട്. അതെ, അപ്പോസ്തലനായ പൗലോസ്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന് താൻ കരയുന്നു. റോമലേഖനം 7:24. പൗലോസ് ഇപ്രകാരം വിലപിക്കുന്ന ആ അവസ്ഥ, അവൻ ഒരു നഷ്ടപ്പെട്ട പാപിയായിരുന്നില്ല. ഈ കാര്യം പറയുമ്പോൾ അവൻ രക്ഷിക്കപ്പെട്ട് ഒരു ദൈവപൈതലായി ദൈവവേലയിലായിരുന്നു. ദൈവത്തിനുവേണ്ടി ജീവിക്കാൻ തന്നിൽ തന്നെ കഴിവില്ലെന്നും പരിശുദ്ധാത്മാവിനാൽ മാത്രമേ തനിക്കത് സാധിക്കൂ എന്നും അവൻ തെളിയിക്കുകയായിരുന്നു. ദൈവകൃപയാൽ മാത്രമേ ദൈവത്തിനായി ജീവിക്കാൻ നമുക്ക് സാധിക്കൂ. മനുഷ്യന്റെ ഉത്തരവാദിത്വം എന്തെന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള തന്റെ കഴിവില്ലായ്മയും പാപങ്ങളും സമ്മതിച്ച് ദൈവത്തോട് ഏറ്റുപറയുക എന്നതാണ്. കർത്താവിന്റെ രക്തത്താലുള്ള വിടുതലിന്റെ പ്രായോഗിക അനുഭവം വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു. യെശയ്യാവിന്റെ അധരങ്ങൾ ശുദ്ധമായപ്പോൾ സംഭവിച്ചതെന്താണ്? അടുത്ത വാക്യം, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്കായി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഈ സമയം വരെയും യെശയ്യാവ് ദൈവവിളി കേട്ടിരുന്നില്ല എന്നുള്ളത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നില്ലേ? അനേകം ദൈവമക്കൾക്കും ദൈവത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുവാനുള്ള വിളി കേൾക്കാൻ കഴിയാത്തതിന് കാരണം അവർ യഥാർത്ഥമായി ശുദ്ധീകരണം പ്രാപിച്ചവരല്ല എന്നത്ര ഞാൻ കരുതുന്നത്. ഒരു ദൈവപൈതലിന് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ദൈവം ഒരു അശുദ്ധ പാത്രത്തെ ഒരിക്കലും ഉപയോഗിക്കില്ല, ഞാനത് ഉറപ്പായി പറയട്ടെ. എന്നാൽ പാപത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ദൈവവചനം പ്രസംഗിക്കുന്നവരില്ലേ എന്ന് താങ്കൾ ചോദിച്ചേക്കാം. അതെ, തീർച്ചയായിട്ടുമുണ്ട്. ഞാനും അങ്ങനെയുള്ളവരെ കാണുന്നുണ്ട്. എന്നാൽ പാപം കൊണ്ട് കളിക്കുന്നവർ പോലും പ്രസംഗിക്കുന്ന ദൈവവചനത്തിലൂടെ ദൈവം പ്രവർത്തിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ ഒരു സമയം വരുമ്പോൾ ദൈവം അങ്ങനെയുള്ളവരെ കഠിനമായി ശിക്ഷിക്കുക തന്നെ ചെയ്യും. പേര് പറയുന്നില്ല, എന്നാൽ വചനം പ്രസംഗിച്ച് നടന്ന ചിലർ പിന്നീട് പാപം ആസ്വദിക്കുവാൻ തുടങ്ങിയത് എനിക്കറിയാം. വചനം പ്രസംഗിച്ച് നടന്നപ്പോൾ ഒരുപക്ഷെ രഹസ്യമായി അത് ചെയ്തിരുന്നിരിക്കാം, പിന്നീടത് പരസ്യമായി എന്നേ ഉള്ളൂ. ക്രിസ്തീയ സഭയ്ക്ക് തന്നെ നാണം കേടുവരുത്തുന്നതായ അനേകർ ചരിത്രത്തിലൂടെ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. യെശയ്യാവ് ദൈവത്തിന്റെ വിളി കേട്ടു, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്കായി പോകും എന്നുള്ള വിളി. ഈ വാക്യത്തിൽ ഏകവചനവും ബഹുവചനവും പ്രയോഗിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം താങ്കൾ ശ്രദ്ധിച്ചോ? അതെ, ഇത് ത്രിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ, നമുക്കായി എന്നീ പ്രയോഗങ്ങൾ, അത് ദൈവം ത്രിയേകനാണ് എന്ന സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യെശയ്യാവിന്റെ മറുപടി നോക്കുക, അടിയനിതാ അടിയനെ അയക്കണമേ. യെശയ്യാവ് ആദ്യമായി ദൈവത്തിന്റെ വിളി കേൾക്കുകയാണ്. അപ്പോൾ ഒരു ശുദ്ധീകരണം പ്രാപിച്ച വ്യക്തി മാത്രമേ ഇതുപോലുള്ള വിളിയോട് ശരിയായി പ്രതികരിക്കൂ. ഈ വിളി തന്നെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കർത്താവിന്റെ വേലയ്ക്കായി ഇന്ന് അനേകർ താൽപര്യപ്പെടുന്നുണ്ട്. എന്നാൽ ആദ്യം അവർ ചെയ്യേണ്ടത് ശുദ്ധീകരണം പ്രാപിക്കുകയാണ്. അത് കർത്താവിന് മാത്രമേ ചെയ്യുവാൻ സാധിക്കൂ. അതിനുവേണ്ടിയിട്ടുള്ള സമർപ്പണമാണ് നമ്മുടെ ഭാഗത്തുള്ളത്. കർത്താവുമായുള്ള ബന്ധം ശക്തിപ്പെടണമെങ്കിൽ ശുദ്ധീകരണം ആവശ്യമാണ്. അവരുടെ അധരങ്ങളിൽ തീക്കനൽ തൊടേണ്ടതുണ്ട്. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്നും പൂർണ്ണമായി ക്ഷമ പ്രാപിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുവരെ അവരുടെ ശുശ്രൂഷ വരേണ്ടതും നിരാശാജനകവുമായിരിക്കും. ഇനിയും യെശയ്യാവിനുള്ള നിയോഗം ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ അവൻ അരുളിച്ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. യെശയ്യാവിനെ ഭരമേൽപ്പിക്കുന്ന ദൂത് വളരെ വിചിത്രമായി തോന്നാം. ഈ ജനം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെയാണ്, പ്രത്യേകിച്ചും യഹൂദയിൽ അപ്പോൾ അവൻ പ്രവചിച്ചുകൊണ്ടിരുന്നതായ ആ ആളുകൾ. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൌഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചുകളയുകയും ചെയ്യും. പ്രവാചകനെ ദൈവം അയക്കുന്നത് അന്ധരും ചെകിടരും കഠിനഹൃദയമുള്ളവരുമായ ഒരു കൂട്ടത്തിന്റെ അടുത്തേക്കല്ല. ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നിപ്പോകും. എന്നാൽ എനിക്കുറപ്പായി പറയാൻ കഴിയും, ദൈവം ഒരിക്കലും മൃദുലമായ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയില്ല. എന്നാൽ അടിത്തട്ടിലെ കാഠിന്യത്തെ ദൈവം പുറത്തേക്ക് കൊണ്ടുവരിക മാത്രമേ ചെയ്യുകയുള്ളൂ. താങ്കളുടെ ഹൃദയം വളരെ മൃദുലമാണെങ്കിൽ, വളരെ നല്ലതാണെങ്കിൽ, ദൈവം ഇരുന്നതിനെ കഠിനപ്പെടുത്തുകയല്ല. പിന്നെയോ, വാസ്തവത്തിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ എന്താണുള്ളത് അത് ദൈവം വെളിയിൽ കൊണ്ടുവരികയാണ്. അവൻ ഹൃദയത്തെ കഠിനപ്പെടുത്തില്ല. കാണുവാൻ ആഗ്രഹമുള്ളവരുടെ കണ്ണുകളെ ദൈവം അന്ധമാക്കുകയില്ല. എന്നാൽ തന്റെ ഇടപെടലില്ലാതെ അവർക്കൊരിക്കലും കാണുവാൻ കഴിയില്ല. മറിച്ച് മനുഷ്യന്റെ ഭോഷത്വം നിറഞ്ഞ ദൈവദൂഷണത്തിൽ മാത്രമേ ദൈവം ഹൃദയത്തെ കഠിനമാക്കുകയുള്ളൂ, അല്ലെങ്കിൽ കണ്ണുകളെ അന്ധമാക്കുകയുള്ളൂ. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ഹൃദയത്തിന്റെ അവസ്ഥ ഇന്നെന്ത്? കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് വളരെ കൃത്യമായും വ്യക്തമായും ഇന്ന് സംസാരിച്ചതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയെ കാണേണ്ടതുപോലെ കാണുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടേണ്ട സ്ഥാനങ്ങൾ കണ്ടുപിടിച്ച് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ, അവിടുത്തെ നിയോഗം പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ അവർ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.